പാഠം 11. ഇസ്രായേലിൻ്റെ തിരുനാളുകൾ. ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ കാനാൻ ദേശത്ത് ഇസ്രായേൽ ജനം സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. ക്ലേശങ്ങൾ അവസാനിച്ചു. നീണ്ട കാത്തിരിപ്പിനു ശേഷം സൗഭാഗ്യത്തിൻ്റെ നാളുകൾ അവർക്ക് കൈവന്നു. ദൈവമായ കർത്താവാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയതെന്ന് അവർക്ക് അറിവുണ്ടായിരുന്നു. ദൈവം തങ്ങൾക്കു വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളെ ഓർക്കുവാനും അവയെപ്രതി നന്ദി പ്രകാശിപ്പിക്കുവാനും തങ്ങളുടെ തെറ്റുകൾക്കു വേണ്ടി മാപ്പപേക്ഷിക്കുവാനും ഇസ്രായേൽ ജനം വിവിധ തിരുനാളുകൾ ആചരിക്കുവാൻ തുടങ്ങി. എന്നാൽ ഇസ്രായേലിൻ്റെ ആത്മീയ ജീവിതത്തിൽ പതിവായി അവർ ആചരിച്ചിരുന്ന വിശുദ്ധ ദിനം ആഴ്ച തോറുമുള്ള സാബത്താണ്. രക്ഷാകര ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ അനുസ്മരിക്കുകയും അവയിൽ നിന്നും ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നവയായിരുന്നു ഈ തിരുനാളുകൾ. ആർപ്പുവിളികളും കാഹളധ്വനികളും മുഴക്കി ദൈവമായ കർത്താവിന് വിവിധ തരത്തിലുള്ള ബലികൾ അർപ്പിച്ചുമാണ് അവർ തിരുനാളുകൾ ആഘോഷിച്ചിരുന്നത്. അവർ ആഘോഷിച്ചിരുന്ന പ്രധാന തിരുനാളുകൾ താഴെ പറയുന്നവയാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. വിളവെടുപ്പിൻ്റെ ആരംഭത്തിൽ ദൈവത്തിന് നന്ദിയർപ്പിക്കാൻ ആഘോഷിച്ചിരുന്നതാണ് ഈ തിരുനാൾ. 7 ദിവസമാണ് തിരുനാൾ ആചരണം. ആ ദിവസങ്ങളിൽ പുതിയ വിളവിൽ നിന്നുണ്ടാകുന്ന മാവുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം പാകം ചെയ്ത് കഴിച്ചിരുന്നു. പെസഹ തിരുനാളിൻ്റെ പിറ്റേന്നാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആരംഭിച്ചിരുന്നത്. കാലക്രമേണ പെസഹ തിരുനാളും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളും ഒരുമിച്ച് ആഘോഷിക്കാൻ തുടങ്ങി. പെസഹ തിരുനാൾ ഇസ്രായേൽ ജനത്തിൻ്റെ തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പെസഹ തിരുനാൾ. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം അത്ഭുതകരമായി മോചിപ്പിച്ചതിൻ്റെ ഓർമ്മയാണ് ഈ തിരുനാളിലൂടെ ആചരിച്ചിരുന്നത്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടതിൻ്റെ 2ാം വർഷം 1ാം മാസം സീനായ് മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു. ഇസ്രായേൽ ജനം നിശ്ചിത സമയത്തു തന്നെ പെസഹ ആഘോഷിക്കണം. ഈ മാസം 14ാം ദിവസം വൈകുന്നേരം എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നിങ്ങൾ പെസഹ ആചരിക്കണം. ഇക്കാര്യം ഇസ്രായേൽ ജനത്തെ മോശ അറിയിച്ചു. അങ്ങനെ അവർ സീനായ് മരുഭൂമിയിൽ വെച്ച് പെസഹ ആചരിച്ചു. വർഷം തോറും നീസാൻ എന്ന പേരിലുള്ള 1ാം മാസം 14ാം തീയതി വൈകുന്നേരമാണ് ഇസ്രായേൽ പെസഹ ഭക്ഷണം കഴിച്ചിരുന്നത്. അതിനുള്ള കുഞ്ഞാടിനെ 4 ദിവസം മുമ്പ് തന്നെ തിരഞ്ഞെടുക്കണം. 14ാം തീയതി സൂര്യാസ്തമയത്ത് കുഞ്ഞാടിനെ ബലിയർപ്പിക്കണം. കുഞ്ഞാടിൻ്റെ രക്തം വീടിൻ്റെ വാതിൽപ്പടിയിലും കട്ടിളക്കാലിലും തളിക്കണം. മാംസം വേവിച്ച് കയ്പുള്ള ഇലകളും പുളിപ്പില്ലാത്ത അപ്പവും കൂട്ടി ഭക്ഷിക്കണം. തിടുക്കത്തിലാണ് പെസഹ ഭക്ഷിക്കേണ്ടത്. കൂടാരത്തിരുനാൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു. ഇസ്രായേൽ ജനത്തോട് പറയുക, 7ാം മാസം 15ാം ദിവസം മുതൽ 7 ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാരത്തിരുനാളാണ്. 7 ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. ഈജിപ്ത് ദേശത്തു നിന്നും ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം. ഇസ്രായേൽക്കാരുടെ ഇടയിൽ വളരെ പ്രചാരം നേടിയ തിരുനാളാണിത്. ഈന്തപ്പനയോലകളും വൃക്ഷങ്ങളുടെ ശാഖകളും ഉയർത്തി അവർ ആഘോഷപൂർവം കൂടാരത്തിരുനാൾ കൊണ്ടാടി. കുടുംബാംഗങ്ങളോടൊപ്പം വിദേശികളും അനാഥരും വിധവകളുമൊക്കെ ഇതിൽ പങ്കെടുത്തിരുന്നു. തിരുനാൾ ദിനങ്ങളിൽ അവർ കർത്താവിന് ധാരാളം ബലികൾ അർപ്പിച്ചിരുന്നു. ഒരു വിളവെടുപ്പ് ഉത്സവം കൂടിയായിരുന്നു ഇത്. വർഷാവസാനം ശേഖരിക്കുന്ന വിളവുകൾ ദൈവത്തിന് സമർപ്പിക്കും. തങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയാനും അവർ ഈ അവസരം ഉപയോഗിച്ചു. വിളവെടുപ്പ് കാലത്ത് അവർ കൂടാരങ്ങൾ നിർമ്മിച്ച് അതിൽ വസിച്ചുകൊണ്ടാണ് കൂടാരത്തിരുനാൾ ആചരിച്ചത്. പന്തക്കുസ്ത തിരുനാൾ. വിളവെടുപ്പ് ആരംഭത്തിൻ്റെ 50ാം ദിവസമാണ് പന്തക്കുസ്ത തിരുനാൾ ആഘോഷിച്ചിരുന്നത്. പന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്നാണ്. വിളവെടുപ്പ് തിരുനാൾ, ആഴ്ചകളുടെ തിരുനാൾ, ആദ്യ ഫലങ്ങളുടെ തിരുനാൾ എന്നീ പേരുകളിലും പന്തക്കുസ്ത തിരുനാൾ അറിയപ്പെട്ടിരുന്നു. വിളവിൻ്റെ ആദ്യ ഫലങ്ങളാണ് ഈ തിരുനാളിൽ ദൈവത്തിന് സമർപ്പിച്ചിരുന്നത്. എല്ലാ ജോലികളിൽ നിന്നും ഒഴിവായി ബലിയർപ്പണത്തിനായി മാറ്റിവെച്ചിരുന്ന ദിവസമായിരുന്നു അത്. സമൂഹത്തിലെ അവഗണിക്കപ്പെട്ടവരെ ഈ തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുപ്പിച്ചിരുന്നു. പാപപരിഹാര ദിനം. ഇസ്രായേൽ ജനം ദൈവനിർദ്ദേശപ്രകാരം പാപപരിഹാര ദിനം ആചരിച്ചിരുന്നു. യോം കിപ്പൂർ എന്ന ഹീബ്രു പദം കൊണ്ടാണ് ഈ ദിനത്തെ വിശേഷിപ്പിക്കുന്നത്. ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധിയും ഇസ്രായേൽക്കാരുടെ പാപകരമായ അവസ്ഥയും യോം കിപ്പൂർ എന്ന പദം അനുസ്മരിപ്പിക്കുന്നു. ജനങ്ങൾ പരസ്പരം അനുരഞ്ജനപ്പെടുകയും ദൈവത്തോട് മാപ്പപേക്ഷിക്കുകയും വേണം. അതിനുള്ള അവസരമാണ് പാപപരിഹാര ദിനം. കാനാൻ ദേശത്തേക്കുള്ള യാത്രാവേളയിലും കാനാൻ ദേശത്ത് എത്തിയ ശേഷവും ഇസ്രായേലിന് തിരുനാളുകൾ പ്രധാനപ്പെട്ടവയായിരുന്നു. കർത്താവിൻ്റെ കാരുണ്യത്തിന് പ്രതിനന്ദി കാണിക്കുവാൻ അവർ ഈ സന്ദർഭങ്ങൾ വിനിയോഗിച്ചു. പുതിയ നിയമജനമായ സഭയിലും പലവിധത്തിലുള്ള തിരുനാളുകളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ നമ്മുടെ കർത്താവായ ഈശോയുടെ തിരുനാളാണ്. സഭയിലെ തിരുനാളുകൾ. ക്രിസ്തുമസ്. ക്രിസ്തുമസ് ഈശോയുടെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന തിരുനാളാണ്. മനുഷ്യവംശത്തെ രക്ഷിക്കുന്നതിനായി ദൈവപുത്രനായ ഈശോ മനുഷ്യനായി പിറന്നതിൻ്റെ ഓർമ്മയാണത്. December 25 ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ധനഹ തിരുനാൾ. ഈശോയുടെ മാമോദീസായെ അനുസ്മരിക്കുന്ന തിരുനാളാണിത്. January 6 ഈ തിരുനാൾ സഭ ആചരിക്കുന്നത്. പെസഹ തിരുനാൾ. സഭയിൽ വളരെ പ്രാധാന്യത്തോടെ ആചരിക്കുന്ന തിരുനാളാണ് പെസഹ. സെഹിയോൻ മാളികയിൽ വച്ച് ഈശോ ശിഷ്യന്മാരോടൊത്ത് കഴിച്ച ഒടുവിലത്തെ അത്താഴം പെസഹ ഭക്ഷണമായിരുന്നു. അന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയാണ് പെസഹായിൽ നാം കൊണ്ടാടുന്നത്. ഉയർപ്പ് തിരുനാൾ. പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട ഈശോ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിൻ്റെ അനുസ്മരണമാണ് ഉയർപ്പ് തിരുനാൾ അഥവാ ഈസ്റ്റർ. തിരുനാളുകളുടെ തിരുനാൾ എന്ന് ഇതറിയപ്പെടുന്നു. ഉയർപ്പ് തിരുനാളിന് ഒരുക്കമായി 50 ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം എന്ന നിലയിൽ ഉയർപ്പ് വളരെ പ്രാധാന്യമർഹിക്കുന്നു. സ്വർഗാരോഹണ തിരുനാൾ. ഉയർപ്പിനു ശേഷം 40-ാം ദിവസം ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിൻ്റെ ഓർമ്മയാണിത്. മനുഷ്യനായി ഭൂമിയിൽ പിറന്ന ഈശോ മനുഷ്യരക്ഷ സാധിച്ചതിനു ശേഷം പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. സ്വർഗത്തിൽ നമുക്കായി ഇടമൊരുക്കുന്ന ഈശോയെ ഈ തിരുനാൾ ഓർമ്മിപ്പിക്കുന്നു. പന്തക്കുസ്ത തിരുനാൾ. സ്വർഗാരോഹണത്തിനു ശേഷം 10-ാം ദിവസം പരിശുദ്ധാത്മാവ് അപ്പോസ്തോലന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്ന സംഭവമാണ് ഈ തിരുനാളിന് അടിസ്ഥാനം. സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും അന്നാണ്. സഭയിൽ വസിക്കാനും സഭയെ നയിക്കാനുമായി പരിശുദ്ധാത്മാവിനെ അയച്ചതിൻ്റെ അനുസ്മരണം പന്തക്കുസ്തായിലുണ്ട്. സഭയിലും സഭാമക്കളിലും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറയാൻ സഹായിക്കുന്ന തിരുനാളാണിത്. ഈശോയുമായി ബന്ധപ്പെട്ട വേറെ പല തിരുനാളുകളും സഭ ആചരിക്കുന്നുണ്ട്. മാതാവിൻ്റെയും വിശുദ്ധരുടെയും ഒട്ടനേകം തിരുനാളുകൾ ആഘോഷിക്കുന്ന പതിവുമുണ്ട്. തിരുനാളുകൾ വിശുദ്ധ ദിനങ്ങളായാണ് സഭ കാണുന്നത്. അവയിൽ ആഘോഷപൂർവ്വം പങ്കുചേരുന്നതിലൂടെ ദൈവത്തിനു നാം നന്ദി അർപ്പിക്കുന്നു. ഓരോ തിരുനാളിൻ്റെയും അർത്ഥവും സന്ദേശവും അറിഞ്ഞ് ആചരിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അവ ഉപകരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങു ചെയ്ത അനുഗ്രഹങ്ങളെ അനുസ്മരിച്ച് നന്ദിയർപ്പിച്ച ഇസ്രായേൽക്കാരെ പോലെ അങ്ങു ഞങ്ങൾക്കായി നൽകുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമുക്ക് പാടാം. ഓരോ തിരുനാളും സന്തോഷദായകം, ഓർമ്മകൾ പൂക്കുന്ന പൊൻദിനങ്ങൾ, ഇസ്രായേൽ ആഘോഷപൂർവകമാക്കുന്ന പെസഹ തിരുനാളിൻ നോർത്തിടാം നാം. കൂടാരത്തിരുനാളിൽ വിളവെടുപ്പിൻ കാഴ്ചയായി അർപ്പിക്കും ആഘോഷമായി ഫലം. 50-ാം നാളിലോ പന്തക്കൊസ്താദിനം ആഘോഷിക്കാൻ ജനമൊത്തുചേരും. പാപപരിഹാര തിരുനാൾ ദിനത്തിലോ പങ്കില ചിത്തം വെടിഞ്ഞു തമ്മിൽ അനുരഞ്ജനത്തിൻ്റെ വീഥികൾ തേടിടും അനുതാപപൂർവം ചരിച്ചിടുവാൻ. ക്രിസ്തുമസും ഈസ്റ്ററും ക്രിസ്തീയ ജീവിതം കൺമുന്നിലുന്നതമാക്കിടുന്നു. തിരുനാളുകൾ താനെ ആത്മവിശുദ്ധിക്ക് തിരനീക്കിടുന്നുവെന്നോർക്ക നമ്മൾ. ദൈവവചനം വായിക്കാം, വിവരിക്കാം. ഇസ്രായേൽ ജനം പെസഹ തിരുനാൾ ആചരിച്ചിരുന്നത് എങ്ങനെയെന്ന് വിവരിക്കുക. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. വഴി കാട്ടാൻ ഒരു തിരുവചനം. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. സങ്കീർത്തനം 98-ാം അധ്യായം 1-ാം വാക്യം. നമുക്ക് പ്രവർത്തിക്കാം. ചേരേണ്ട വിധം ചേർക്കുക. 1. പെസഹ തിരുനാൾ. 2. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. 3. കൂടാരത്തിരുനാൾ. 4. പെന്തക്കുസ്താ തിരുനാൾ. 5. പാപപരിഹാര തിരുനാൾ. 6. ക്രിസ്തുമസ്. 7. ഉയർപ്പ് തിരുനാൾ. 50-ാം ദിവസം യോം കിപ്പൂർ, തിരുനാളുകളുടെ തിരുനാൾ, ഡിസംബർ 25, വിളവെടുപ്പിൻ്റെ ആരംഭം, കൂടാരവാസം, കടന്നുപോകൽ. എൻ്റെ തീരുമാനം: സഭയുടെ തിരുനാളുകളിലും ആഘോഷങ്ങളിലും ഞാൻ ഭക്തിപൂർവം സംബന്ധിക്കും.